Praise the Lord. Praise the Lord. We have been here after some weeks of absence. The reason is because God has opened up a ministry for us in North Carolina, in Charlotte. And I am giving the spiritual leadership to a church in North Carolina. I praise God for God to help us and bless us in our travels over the past weeks. I know some of you have been praying for us. I thank you for your prayers. Praise the Lord.
Praise God.
This morning I'm so happy to have our cousin, my cousin brother, Kunyonjan and Amama and Josie with us this morning. I remember about more than 30 years ago we were together in Roorkela before he went to Kenya. And after such a long time we were able to come together today to worship
Lord.
I praise God for the opportunities that God is giving us. Especially Josie has done his PhD in management science from the Virginia Tech, and I praise God for this young man.
Virginia Tech in Josie management science PhD kittittund.
I praise God that God is going to use him in the coming days for the glory of God. Praise the Lord.
Praise God.
Over the past week I was praying about what I should speak in this church this morning time. And the Lord drew me to a news item that came up very recently. On May 13th, the Southern Baptist International Mission Board has reversed a ban on their members.
May 13th, the Southern Baptist International Mission Board our members
they had banned that people cannot speak in other tongues in their fellowship. If somebody would speak in other tongues, they would be excommunicated from the church. But the time has come that they cannot put that ban anymore. Because so many people, even in Baptist churches, are filled with the baptism of the Holy Spirit and they are worshipping the Lord in other tongues. Many pastors are spirit filled and they are speaking in other tongues when they are preaching the word of God. At the same time, many Pentecostal churches are turned into Baptist churches with nothing to show for as a Pentecostal church. They just come, sing some songs, pray, maybe like the bear that Biju spoke about, sit and pray. That's all as a sign of Pentecost that they see. Nothing beyond of a Pentecostal experience is seen in many Pentecostal churches. You know that next Sunday, May 24th, is being celebrated as a Pentecost Sunday. There was an event that happened in Jerusalem. And this is the anniversary of that particular day. So for a few minutes, I'm not going to take more of your time.
അതിന് സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല.
I want you to stick before the word of God.
ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഇരുന്നുകൊണ്ട്
and I'm praying that God will speak to each and every one of you.
എന്റെ പ്രാർത്ഥന ഇതാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു.
I am praying that God will really touch your hearts this morning time.
എന്റെ പ്രാർത്ഥന ഇതാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന്.
Praise the Lord.
Praise the Lord.
The topic of my message is like this.
എന്റെ വിഷയം ഇന്നതാണ്
the preview promise power and presence of Pentecost.
Pentecost and the preview adinte promise adinte shakti adinte sanidhyam.
Let us turn to a word of God from the book of Joel.
Joel pustakathil namukku nammude kannukale therikkam.
Joel chapter 2.
Joel pustakam randam adhyayam.
We will read verses 28 and 29.
அதிலே 28 ഉം 29 ഉം വാക്യങ്ങളെ.
There is this is I would define this as the preview of Pentecost.
ഇതാണ് പെന്തക്കോസ്ത് വരാൻ പോകുന്നതായിട്ടുള്ള ഒരു preview.
You know the prophet Joel is mentioned as one of the earliest writing prophets who ever lived in the land of Judah.
എഴുതുന്ന പുസ്തകം എഴുതുന്നതായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രവാചകനാണ് ജോയൽ പ്രവാചകൻ.
835 BC he wrote this small book consisting of 3 chapters.
ഈ കൊച്ചു പുസ്തകം 835 BC യിലെ ഈ മൂന്ന് അധ്യായമുള്ള ഈ പുസ്തകം ജോയൽ പ്രവാചകൻ എഴുതാൻ പറ്റി.
The theme of this book is a call for people to repent of their bad ways.
ഇതിനെ കേന്ദ്രത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വിളിയായിട്ടാണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്.
As Joel is writing his book,
Joel ഈ പുസ്തകം എഴുതുമ്പോൾ
he is telling the reason why he is writing that.
പുള്ളി എഴുതുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുന്നതെന്ന്.
When chapter 1:1-12 says the land is being wasted,
ഒന്നാം അധ്യായം 1:12 വരെ ഈ നമ്മുടെ ഈ സ്ഥലം വേസ്റ്റ് ആയി പോകുന്നതായിട്ട് എഴുതുന്നു.
In chapter 2:1-11 it says the day of the Lord is going to come soon.
രണ്ടാം അധ്യായം 1:11 അതായത് ദൈവത്തിന്റെ ഒരു ദിവസം വരുന്നതായിട്ട് നമ്മൾ കാണുന്നു.
So Joel is telling people you need to mourn and fast and pray before God.
ജോയൽ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ വിലപിച്ച് ഉപവാസം എടുത്ത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാണ്.
When you turn to chapter 2,
രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ
and from verse 12 onwards,
അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ
Joel is calling the people to repentance.
അവിടെയുള്ള ജനത്തോട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാനായിട്ട് ജോയൽ
നടുവിൽ
നടക്കുന്ന ഈ സംഭവങ്ങൾ വെച്ച് നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് ജോയൽ പ്രവാചകൻ വിളിച്ചു
പറയുന്നു.
അതുപോലെ മാനസാന്തരപ്പെട്ട ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജോയൽ
പറയുന്നു.
ജനങ്ങള്
they will be restored back.
They will be restored back.
There is a promise of restoration that we see there.
Avade janathine restoration varunnathayittu namal kaanunnu.
We will see the enemy that is removed in chapter 2 verse number 20.
Avade shathrukal avadune maari povunnathayittu namal kaanunnu.
The land is going to be restored that we see in chapter 2 verses 21-27.
Avade avade ulla bhoomikku pudhuma varunnathayittu namal kaanunnu.
But in verse number 28 onwards,
പക്ഷേ 28-ാമത്തെ വാക്യം മുതൽ
we see that there is a spiritual restoration for the people.
ആത്മീയമായിട്ട് ഒരു പുതുമ അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് നമ്മൾ കാണുന്നു.
If you read this particular portion,
ഇത് വായിക്കുമ്പോൾ
it is like this, it is how we read this.
ഇതുപോലെയാണ് നമ്മൾ വായിക്കുന്നത്.
It shall come to pass afterward. I will, can somebody read out in Malayalam please? Joel says afterward God is going to do something to his people.
Joel പറയുന്നു ഈ കാലത്തിനു ശേഷം ദൈവം ഇവിടെ ഒരു കാര്യം ചെയ്യുക അവരുടെ ജനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവാണ്.
God is saying I am going to pour out my spirit upon all flesh.
എന്റെ ആത്മാവിനെ സകല ജനത്തിന്മേലും ഞാൻ പകരും.
This is not happened during the Joel's time.
ജോയലിന്റെ സമയത്ത് ഇത് സംഭവിക്കുന്നില്ല.
But it is going to happen sometime in the future.
പക്ഷേ ഇത് ഭാവിയിൽ സംഭവിക്കുന്നതായിട്ട് ജോയൽ ഇവിടെ വിളിച്ചു പറയുന്നു.
When did this happen?
ഇത് എന്താണ് സംഭവിച്ചത്?
If you turn to Acts chapter 2,
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ
and verse number 16 onwards,
14-ാമത്തെ വാക്യം മുതൽ
apostle Peter says that now has been the fulfillment of the prophecy of Joel.
പത്രോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു ജോയൽ പ്രവാചകൻ പ്രവചിച്ചതായ പ്രവചനം ഇപ്പോൾ നിറവേറുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്.
When the people come and they are amazed at what is happening on the day of Pentecost,
അനേക ജനങ്ങൾ ഇത് കണ്ട് അത്ഭുതപ്പെടുമ്പോൾ
Peter is giving a description of why this has happened.
ഇത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറയുന്നു.
He says it was spoken by the prophet Joel.
ഇത് ജോയൽ പ്രവാചകൻ വർഷങ്ങൾ മുമ്പേ സംസാരിച്ചതായിട്ട് പത്രോസ് വിളിച്ചു പറയുന്നു.
And then he recites exactly what Joel told in the past.
ജോയൽ പറഞ്ഞ ആ പ്രവചനം അതുപോലെ തന്നെ പത്രോസ് വിളിച്ചു പറയുന്നു.
That God is going to pour out his spirit upon all flesh.
അത് ദൈവം തന്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകർന്നുവെന്ന് ജോയൽ ഇങ്ങനെ പറഞ്ഞെന്ന് പത്രോസ് വിളിച്ചു പറയുന്നു.
Dear child of God,
ദൈവത്തിന്റെ ജനമേ,
you know that this is a promise that came to fulfillment on the day of Pentecost.
ദൈവം തന്ന ഒരു വാഗ്ദത്തം അത് നിറവേറുന്നതായിട്ട് ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്.
God is pouring out his own spirit upon the people.
ദൈവം തന്റെ ആത്മാവിനെ തന്റെ ജനത്തിന് വേണ്ടി പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമാണ്.
Just like you pour out water from a glass or from a flask into some other place.
ഒരു ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിക്കുന്നത് പോലെ
God is pouring out in that upper room.
ശൂന്യമായി കിടക്കുന്ന പാത്രം വെള്ളത്തിനാൽ നിറയുന്ന പോലെ ഇവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു.
ഐ വോണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിംഗ് ഓഫ് ദിസ്.
ഇതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം.
ദിസ് ഈസ് നോട്ട് ജസ്റ്റ് സ്പീക്കിംഗ് ഇൻ അദർ ടങ്സ്.
ഇത് ചുമ്മാതെ വേറെ ഭാഷകളിൽ സംസാരിക്കുന്നില്ല.
ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഫില്ലിങ് us ആൻഡ് എൻഗൾഫിങ് us ആൻഡ് ഓവർഫ്ലോയിങ് us ആൻഡ് യൂസിങ് us ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്.
ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ മേൽ അത് വാണ് നമ്മൾ ദൈവത്തിന്റെ
of God, God can do in and through them in this world.
Young people ne devan cheyya kodakkana darshanamana avu ee bhoomil endokke devathinu vendi saadhichadukkan pattum.
In fact, the prophecy says all men servants and maid servants, they all will be filled with the Holy Spirit.
Adhil idupole parayunnu sagala servantsum avu devathinte parishuddhaatmavanal nirayunnu.
Not only for rich people,
idu panakkarkkulladalla.
Not only for privileged people,
idu veli sthanamulla aalkalkkalla.
For everybody, the promise of God is there.
Ee vaagdattam sagala janathinu ulladana.
As we are today in this time,
ee kaalathilekku nammal ee samayathilekku nammal ippol vannappol,
the question that we can ask is,
nammal chodikkunna question,
why did God do it on the day of Pentecost?
Endukondu deivam idu Pentecost divasathil nalgi koduthathu?
For that you need to understand the feast, the seven feasts of the Lord.
Adine ee bible paadhirikkina seven feasts adu nammal vaakkanam.
In the first feast was the feast of Passover.
ആദ്യത്തെ പെസഹ എന്ന് പറയുന്ന ഫീസ്റ്റ് ആണ്.
That is actualizing the death of Jesus Christ.
അത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മരണത്തെ കാണിക്കുന്നു.
When Jesus died, he became our Passover.
യേശു മരിച്ചപ്പോൾ അദ്ദേഹം യേശു നമ്മുടെ പെസഹായി.
The second is the feast of the unleavened bread.
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പിറന്നാളാണ് അടുത്തത്.
When Jesus said, I am the bread of life,
യേശു പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പാണെന്ന് പറഞ്ഞപ്പോൾ,
he told us to eat him and live in that manner.
യേശുവിനെ കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത്.
We are aligning with Jesus through water baptism.
നമ്മൾ യേശുവായിട്ട് ഉടമ്പടിപ്പെടുകയാണ് നമ്മൾ സ്നാനം വഹിക്കുമ്പോൾ.
Third is the feast of the first fruits.
അടുത്തത് ആദ്യഫലത്തിന്റെ പിറന്നാള്.
That is when Jesus got resurrected as the first fruit of the resurrection.
യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ യേശു ആദ്യത്തെ ഫലമാകുമായിരുന്നു.
The fourth feast was the feast of Pentecost.
നാലാമത്തെ പിറന്നാളാണ് പെന്തക്കോസ്തിന്റെ പിറന്നാൾ.
That is the celebration of the harvest that God is going to bring upon the land.
അവിടെ അവിടുത്തെ ഫാമിൽ വലിയ കൊയ്ത്ത് ഉണ്ടാകുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്.
That feast happens when God pours out the former rain, the spring rain upon the land.
ആദ്യത്തെ മഴ അയക്കുമ്പോൾ അന്ന് സംഭവിക്കുന്ന ഒരു പെരുന്നാളാണ് പെന്തക്കോസ്തിന്റെ
പിറന്നാൾ. On the day of Pentecost,
പെന്തക്കോസ്തിന്റെ ദിവസം,
God poured out his rain upon his people.
ദൈവം തന്റെ മഴയെ അവന്റെ ജനത്തിന് വേണ്ടി അയച്ചു.
This is before the big harvest that God is going to take place.
അതാണ് ഈ സമ്മതം നടക്കുന്ന പെരുന്നാള്.
The next feast will be the feast of trumpets.
അടുത്തതായിട്ട് വരുന്ന ഈ പെരുന്നാള് കാഹളത്തിന്റെ പെരുന്നാളാണ്.
You know when the feast of trumpets is going to take place?
ഈ കാഹളത്തിന്റെ പെരുന്നാള് എപ്പോഴാണ് സംഭവിക്കുന്നത്?
When Jesus is going to come and God will, there will be a trumpet sound and Jesus is going to return to this earth.
യേശു മടങ്ങി വരുമ്പോൾ കാഹളം ഊതുന്ന ആ സമയത്ത് അതിനെക്കുറിച്ചാണ് പറയുന്നത്.
Between the feast of Pentecost and the feast of trumpets, there is a time gap.
ഈ പെന്തക്കോസ്തിന്റെ പെരുന്നാളും ഈ കാഹളത്തിന്റെ പെരുന്നാളിന്റെ ഇടയ്ക്കായിട്ട് സമയമുണ്ട്.
That is a time when the harvest will grow.
അതൊക്കെ കൊയ്ത്തിന്റെ സമയമാണ്.
And that is a time when God allows the harvest to grow.
ആ സമയത്താണ് ദൈവം ഇവിടുത്തെ കൊയ്ത്തിനെ.
And then God will reap the harvest.
ദൈവം ഈ കൊയ്ത്ത് എടുക്കാൻ വരുമ്പോൾ,
and he will take the good grain upon his land.
നല്ലതായ വിത്തിനെ മേലോട്ട് കൊണ്ടുപോയി ചെയ്യും.
When Jesus will come back,
യേശു തിരിച്ചു വരുമ്പോൾ,
the dead in Christ will rise up.
അവനിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും.
We who are alive will be taken up together to God.
ജീവനോടെ
He's going to gather his harvest to himself.
അവന്റെ കൊയ്ത്തിനെ അവൻ എടുത്തോണ്ട് പോകും.
But before that, the feast of Pentecost.
പക്ഷെ അതിനു മുമ്പേ ഈ പെന്തക്കോസ്തിന്റെ പിറന്നാള്.
There is something that we need to do.
നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
And that is, we come to the second part of it.
അതാണ് ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കേറാം.
Which is called the promise of Pentecost.
അതാണ് ഈ പെന്തക്കോസ്തിന്റെ വാഗ്ദത്തം.
On in, when you turn to Acts chapter 1 verse 8.
Acts apostles 1:8.
We all know the verse. I'm not going to go too deep into that.
ബാക്കി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
And the Jesus said like this.
യേശു ഇങ്ങനെ പറഞ്ഞു,
you shall receive power.
നിങ്ങൾക്ക് ശക്തി കിട്ടുമ്പോൾ,
when the Holy Spirit is come upon you,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും.
There is no ifs and buts there.
അത് സംഭവിക്കാം എന്നുള്ള ഒരു ചിന്തയല്ല.
You shall receive power.
നിങ്ങൾക്ക് ശക്തി ലഭിക്കും.
When?
എപ്പോൾ?
When the Holy Spirit is come upon you,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിൽ വരുമ്പോൾ.
And this was a promise that Jesus gave to the disciples.
യേശു തന്റെ ശിഷ്യന്മാർ കൊടുത്ത ഒരു വാഗ്ദത്തമാണ്.
They were told to wait in Jerusalem.
അവരോട് ജെറുസലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു.
They waited for 10 days.
അവർ 10 ദിവസം കാത്തിരുന്നു.
God poured out his spirit upon the people.
ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ ജനത്തിന്മേൽ അയച്ചു.
And this was a promise that has God has given us even for us today.
ഇത് ഇന്ന് നമുക്ക് വേണ്ടിയുള്ള ഒരു വാഗ്ദത്തമാണ്.
Look to Acts chapter 2 verse 13 and 39.
അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളുടെ 38 39 ലേക്ക് പോകാം.
When Peter is telling the people,
പത്രോസ് തന്റെ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ട്
Repent and let every one of you be baptized in the name of Jesus Christ.
മാനസാന്തരപ്പെട്ട് സ്നാനം ഏൽക്കണം, യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം എന്ന് പ്രസംഗിച്ചപ്പോൾ
He said you shall receive the baptism of the Holy Spirit.
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ലഭിക്കും എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു.
And then in verse number 39 he says like this.
39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
For the promise is to you and to your children and to everyone who will call upon the name of the Lord.
ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവത്തെ വിളിക്കുന്ന സകലർക്കും ആകുന്നു.
Today this promise is for us.
ഇന്ന് ഈ വാഗ്ദത്തം നമുക്ക് വേണ്ടിയുള്ളതാണ്.
Dear child of God,
ദൈവത്തിന്റെ ജനമേ,
it is not enough to come to a Sunday morning service and go back happy with your life.
നമ്മൾ ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധിച്ചിട്ട് അങ്ങ് പോകുന്നത് മാത്രമായിട്ടല്ല.
God is expecting much more from your life.
ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ അതിൽ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു.
I am telling you this is the truth from the word of God.
ഇത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യമാണ്.
God wants to pour out his spirit upon your life.
ദൈവത്തിന് തന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് അയക്കണമെന്നാണ് ദൈവത്തിന്റെ.
That is why he sent the Holy Spirit.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്.
Jesus is not present among us today.
യേശു നമ്മുടെ കൂടെയില്ല.
But he said, I am going to send the Holy Spirit to you.
പക്ഷേ യേശു പറഞ്ഞു, ഞാൻ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ അയക്കും.
I will be with you forever.
ഞാൻ അതേ കാര്യസ്ഥൻ നിങ്ങളോടുകൂടെ എപ്പോഴും കാണും.
When you turn to the Gospel of John chapter 14 and 15.
യോഹന്നാന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം 15-ാം അധ്യായത്തിൽ
just before Jesus was crucified,
യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പേ
He said, I'm going to send the Holy Spirit to you.
യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും.
He will abide with you forever.
ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കും.
He will teach you all things.
ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും.
He will make you remember everything that Jesus has told.
ഞാൻ പറഞ്ഞതെല്ലാം ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കും.
He will testify about Jesus.
പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കും.
He will convict the world of sin, of righteousness and of judgment.
പാപബോധം നിങ്ങളിൽ ഉണ്ടാകും.
And he will guide you to all truth.
സകല സത്യത്തിലും വഴി നടത്തും.
He will glorify Jesus in your life.
നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ യേശുവിനെ മഹത്വപ്പെടുത്തും.
Today Jesus is not physically among us.
യേശു ഫിസിക്കലായിട്ട് നമ്മുടെ കൂടെ ഇല്ല.
But we have the Holy Spirit among us.
പക്ഷേ യേശുവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്.
And we need to use the Holy Spirit to go forward in our ministry.
നമ്മുടെ മിനിസ്ട്രിയിലെ നമുക്ക് മുന്നോട്ട് പോകാനല്ല ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിട്ട്
വരും. When we are baptized in the Holy Spirit,
ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ
we receive a power.
നമ്മളിൽ ശക്തി ഉണ്ടാകും.
Just like a bulb receives the power of electricity.
ഇവിടെ കാണുന്ന ബൾബിന് ഇലക്ട്രിസിറ്റിയുടെ ശക്തി ലഭിക്കുന്ന
പോലെ when it receives the electricity,
ആ ഇലക്ട്രിസിറ്റിയുടെ ശക്തി വരുമ്പോൾ
the bulb will start shining.
ആ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ കാണും.
In the same way,
അതുപോലെ തന്നെ
we are like bulbs.
നമ്മൾ ഈ ബൾബ് പോലെയാണ്.
We have to be connected to the power of God.
നമ്മൾ ദൈവത്തിന്റെ ശക്തിയുമായിട്ട് നമുക്ക് കണക്ഷൻ
ആവശ്യമുണ്ട്. When we are connected with God,
ആ ശക്തിയായിട്ട് നമ്മൾ connected
ആകുമ്പോൾ we start shining for God.
ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്ന
We will be blessed through our life.
അനേക ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കും.
Look in the first century church.
ആദ്യത്തെ സഭയുടെ വിശ്വാസികളെ നോക്കുക.
What did the power do to the disciples?
ഈ ശക്തി ആ ശിഷ്യന്മാരിൽ എന്തോ രൂപാന്തരമാണ് വരുത്തിയത്.
Four things very quickly I'll tell you.
നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു.
First, it gave them unity.
അവർക്ക് ഒരുമന ഈ
പരിശുദ്ധാത്മാവ്
ആ ഈ ശക്തി വന്നതിന് ശേഷം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുമന കാണുവാൻ സാധിക്കും.
Look at Acts chapter 2 verse 14.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 14-ാം വാക്യം.
Peter stood with 11 other disciples.
11 ശിഷ്യന്മാരുടെ കൂടെ അവർ എഴുന്നേറ്റിരിക്കുന്നു.
Acts chapter 3 verses 1-4.
അപ്പോസ്തലപ്രവൃത്തി 3:1-4 വരെ.
Peter and John ministered together.
പത്രോസും യോഹന്നാനും ഒന്നിച്ച് ശുശ്രൂഷിക്കുന്നു.
From that time everybody is doing work in one unity.
ആ സമയം മുതൽ എല്ലാവരും ഒന്നിച്ച് ആണ് പ്രവർത്തിക്കുന്നത്.
There is no individual big person in the church.
അതിലകത്ത് ഒറ്റയാളായ വലിയവനായിട്ട് നമ്മൾ കാണുന്നില്ല.
Only great person is Jesus Christ.
ഒരാൾ മാത്രമാണ് വലുത്, അത് യേശു ക്രിസ്തു.
Everybody is a co-worker of Jesus Christ.
ബാക്കിയെല്ലാം നമ്മളെല്ലാവരും യേശുവിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു.
What about talent that God has given you?
ദൈവം നിങ്ങൾക്ക് നിനക്ക് തന്നിരിക്കുന്ന ടാലന്റ്,
you work with other people.
അത് ആ ടാലന്റ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക.
Propagate the kingdom of God.
ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി.
Number 2,
രണ്ടാമതായി
it gave them boldness
അവർക്ക് ശക്തി കിട്ടി
you remember about 50 days before they had crucified Jesus in Jerusalem
50 ദിവസം യേശുക്രിസ്തുവിനെ പിടിക്കുന്നതിന് 50 ദിവസത്തിന് മുമ്പേ
he was crucified he was tried he was convicted and he was crucified
യേശുവിനെ ക്രൂശിച്ചതായി നമ്മൾ കാണുന്നു
we know in from Matthew that all disciples had fled from the place
ആ സമയത്ത് മത്തായി കൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സകല ശിഷ്യന്മാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട്
Peter denied even that he knows Jesus
പത്രോസാണെ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഡിനൈ ചെയ്തു
but now when they were filled with the holy spirit
പരിശുദ്ധാത്മാവാൽ filled ആയപ്പോൾ
they Peter stood up
പത്രോസ് എഴുന്നേറ്റ്
he declared the word of god
ദൈവവചനം പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു
വാട്ട് എ ബോൾഡ്നെസ് ഗോഡ് ഗേവ് ദം
എന്ത് ശക്തിയാണ് പത്രോസ് ഇപ്പോൾ ഉള്ളത്
ആൻഡ് യു നോ ദാറ്റ് ദ ഹോൾ പ്ലേസ് വാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ
ആ സ്ഥലത്തെ തിരിച്ചു മറിക്കാൻ അവർക്കിടയായി
ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 13 സേസ് ലൈക്ക് ദിസ്
അപ്പോസ്തലപ്രവൃത്തി 4:13 ഇങ്ങനെയാണ് പറയുന്നത്
ദേ വെൻ ദേ സോ ദ ബോൾഡ്നെസ് ഓഫ് പീറ്റർ
പത്രോസിന്റെ ആ ബോൾഡ്നെസ് കണ്ടപ്പോൾ
ദേ സോ ദാറ്റ് ദേ വർ അൺഇഡ്യൂക്കേറ്റഡ് ആൻഡ് അൺട്രെയിൻഡ് പീപ്പിൾ
ഇത് പഠിപ്പില്ലാത്ത വ്യക്തികളാണ് ജനത്തിന്
the word of god says they were amazed
jana avade aashchariyapadunnathay
they were amazed
jana avade aashchariyapettu
these people were ignorant
ivare padipillatha vyaktigalaanu
they have never gone to school
avaru school poyittilla
how did peter quote old testament words like this
ee patrosan enganeyanu palaya neemathil ingane vaakyangal parayan sadikkathathu
he has no education
so ottum padipillatha vyakti
you know when the holy spirit come upon your life
parishuddhaatmaavu ninte jeevithathil varumbol
you get the boldness to be a witness for the lord
devathinte saakshigalaaguvan namukku boldness undaagunnu
that is what they were praying for also the disciples
ee shishyamar adinu vendiyaanu prarthichondirunnathu
acts chapter 4 verse 29 we read a part of the prayer lord give us the boldness to be a witness
apostolos 4:29 patrosan ingane prarthanayunde devave ninte saakshiyaaguvan njanku shakti thane
the third reason
moonamathe kaaranam
with the pentecost experience
ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ കൂടെ
gave them the power to heal other people
സൗഖ്യമാക്കാനുള്ള ശക്തി ഇവർക്ക് ലഭിച്ചു
I was listening to the songs we were singing earlier today
ഇന്ന് പാടിക്കൊണ്ടിരുന്ന പാട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു
all about healing
സൗഖ്യത്തെ കുറിച്ചുള്ള പാട്ട്
we are singing about healing
നമ്മൾ സൗഖ്യം കിട്ടാനായിട്ടുള്ള പാട്ടുകളുണ്ട്
but nobody is getting healed among
പക്ഷെ ആരെങ്കിലും സൗഖ്യമാകുന്നുണ്ടോ
when we pray in the name of jesus
യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
Nobody is getting healed.
ആരെങ്കിലും സൗഖ്യമാകുന്നുണ്ടോ?
We are praying, Lord, thank you, Lord. Healing is going on in your name.
നമ്മൾ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് കൈ കൊട്ടുന്നുണ്ട് നിന്റെ ശക്തിയാല് സൗഖ്യമുണ്ടെന്ന്
Is it working in our life?
നിന്റെ ജീവിതത്തിൽ അത് പ്രവൃത്തിയാകുന്നുണ്ടോ?
In the life of the disciples.
ഈ ശിഷ്യന്മാരുടെ അനുഭവത്തിൽ
When you come to Acts chapter 3,
അപ്പോസ്തലപ്രവൃത്തി 3 അധ്യായം
There was a man lame from his mother's womb.
മുടന്തനായ ഒരു മനുഷ്യനെ ജനനം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു.
He had never walked in his life.
ഇന്നേവരെ നടക്കാത്ത ഒരു മനുഷ്യൻ.
But Peter and John in the name of Jesus he healed them and he started walking
പക്ഷേ പത്രോസും യോഹന്നാനും യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടപ്പാനിടയായി
and this is a sign of a follower of the one who is baptized in the holy spirit
ഇത് യേശുവിനെ പിൻഗമിക്കുന്ന ആളുടെ ലക്ഷണമാണ് ഇങ്ങനെ സൗഖ്യമാക്കുക
if you turn to acts chapter 5
അപ്പോസ്തലപ്രവൃത്തി 5
15 and 16
അതിന്റെ 15 16ാമത്തെ വാക്യത്തിൽ
you see read here
നമ്മൾ ഇങ്ങനെ വായിക്കുന്നു
it says that they brought sick out of the streets
വഴിതെളിയുന്ന അനേക രോഗികളെ അവർ കൊണ്ടുവന്നു
laid them on beds and couches
അവരെ കട്ടിലെ കിടത്തിയിട്ട്
at least the shadow of Peter passing might fall on some of them
avare aagrayam patrosinte nedal ingane nadannu povumbol aa nedalil avare meeli vayuvaanalle
if the shadow of peter would just fall
patrosinte nedal ente meelil veeruvaanalle
I'll get healed
enikku saukhyam varum
what a tremendous power that god gave them
appo endo velli shaktiyana devu avarku koduthe
verse number 16 reads like this
adine 14th vaakyangala vaikkunu
a multitude gathered from the surrounding cities to jerusalem
aneka janangal chuttulla pattadathil ninnu jerusalemilekku vannittu
they brought their sick people
avu rogiyude kooda kondunu
those they were tormented with unclean spirits
duratmanal peedikappettavare kondunu
and they were all healed
avellarkum saukhyam praapichu
everybody was healed
avellarkum ellarkum saukhyam labichu
hallelujah
hallelujah
signs and wonders will be evident in our ministries.
அடையாளங்களை நம்ம மினிஸ்ட்ரி கூட காணுவான் சாதிக்கும்.
Jesus said,
യേശു ഇങ്ങനെ പറഞ്ഞു,
if I go,
ഞാൻ പോവുകയാണല്ലേ,
you will do greater things than I have done.
ഞാൻ ചെയ്തതിനേക്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യും.
Are we doing anything greater than what Jesus did? യേശുവിനെ
കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ മിനിസ്ട്രി ചെയ്യുന്നുണ്ടോ?
Every disciple of Jesus, what great miracles were happening.
യേശുവിന്റെ സകല ശിഷ്യന്മാരിൽ കൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്.
Let me come to a close here.
ഞാൻ ഇവിടെ അവസാനിക്കട്ടെ.
The fourth thing is what we read.
നാല് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
The fourth is the presence of Pentecost.
ഈ പെന്തക്കോസ്തിന്റെ സാന്നിധ്യം ആണ് നമ്മൾ കാണുന്നത്.
Today we have the Holy Spirit present among us.
പിന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്.
Are we asking God, Lord, I need the greatness of the Holy Spirit to live?
നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ, ദൈവമേ ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി എന്റെ മേൽ വരണം.
Do we have the power and the presence of the Holy Spirit today?
ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും നമ്മുടെ ഉള്ളിലുണ്ടോ?
Is my life transformed by and sold out for Jesus Christ?
എന്റെ ജീവിതം ഒന്ന് രൂപാന്തരപ്പെട്ട് യേശുവിന് വേണ്ടിയുള്ളതാകുവാണ്.
Am I fulfilling the prophecy of Joel today?
ഞാൻ ഈ ജോയൽ പ്രവാചകന്റെ പ്രവചനം എന്റെ ജീവിതത്തിൽ കൂടെ നിറവാകുന്നുണ്ടോ?
About 30 years ago,
30 വർഷത്തിന് മുമ്പേ,
when God filled me the power of the Holy Spirit,
ദൈവം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയപ്പോൾ,
my life was changed.
എന്റെ ജീവിതം മൊത്തമായിട്ട്
രൂപാന്തരപ്പെട്ടു. I was on fire for God.
ഞാൻ ദൈവത്തിന് വേണ്ടി തീരുത്തി.
I long for the days of those days where I used to do greater things for God.
ഞാൻ ഇപ്പോഴും ആ ദിവസങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതുപോലെ ദൈവത്തിന് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടുവാൻ.
Today the question that we need to ask ourselves,
നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യം,
am I different from a nominal Christian?
സാധാരണ ക്രിസ്ത്യാനികളും എന്നെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
They also go to church, I also come to church.
അവരും സഭയിൽ പോകുന്നു, ഞാനും സഭയിൽ വരുന്നു.
They also sing song, I also sing song.
അവരും പാട്ട് പാടുന്നു, ഞാനും പാട്ട് പാടുന്നു.
They also pray, I also pray.
അവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു.
They also listen to a sermon, I also listen to a sermon.
അവരും പ്രസംഗം കേൾക്കുന്നു, ഞാനും പ്രസംഗം കേൾക്കുന്നു.
They are also happily going home, oh, my whole week diet has been fulfilled today.
അവരും സന്തോഷപ്രദമായിട്ട് വീട്ടിൽ പോകുന്നു, ആഴ്ചയ്ക്ക് മൊത്തം വേണ്ടതെല്ലാം എനിക്ക് ലഭിച്ചു.
My dear brother and sister,
എന്റെ സഹോദര സഹോദരി,
let me tell you this very frankly.
ഞാൻ ഇത് നിങ്ങളോട് പറയട്ടെ.
Our life is to be more than what we are going through now.
നമ്മുടെ ജീവിതം ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്.
We need to have a desire for the fulfilling of the Holy Spirit.
നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു വാഞ്ച വേണം.
I will close with this word.
ഞാൻ ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും.
The Old Testament,
പഴയ നിയമത്തിൽ,
when you read Psalm 78,
78 സങ്കീർത്തനം വായിക്കുമ്പോൾ,
verse number 40 and 41,
40-ഉം 41-ഉം,
the children of Israel, it says they limited God with their unbelief.
നമ്മൾ ഇങ്ങനെ കാണുന്ന ഇസ്രായേൽ ജനം തന്റെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു ലിമിറ്റിൽ കൊണ്ടുവന്നു.
They, God cannot work if you don't believe that he can work among you.
ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കാതെ നടന്നില്ല.
Because they were not believing in the power of God.
ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള വിശ്വാസം ഇല്ല.
In the New Testament,
പുതിയ നിയമത്തിൽ,
turn with me to Mark chapter 6.
മൽക്കോസിനെ സുവിശേഷം,
when Jesus came to his hometown in Nazareth,
യേശു തന്റെ നസറത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ,
in verse number 5 it says like this,
അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു,
Jesus could not do any mighty work.
യേശുവിന് ഒരു വൻ കാര്യങ്ങളും അവിടെ ചെയ്യുവാൻ സാധിച്ചില്ല.
Why?
എന്തുകൊണ്ട്?
Verse number 6 says,
അതിന്റെ ആറാം വാക്യം ഇങ്ങനെ പറയുന്നു,
Jesus was amazed at them.
യേശു അവർ ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു.
Why he is amazed?
എന്തുകൊണ്ട് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട്?
Because they are not willing to believe him.
അവനിൽ അവർക്ക് വിശ്വാസം വരുന്നില്ല.
ഹീസ് ഫ്രം ദർ ഹോം ടൗൺ.
അവ അവന്റെ സ്വന്തം സ്ഥലമാണിത്.
ബട്ട് ദേ ഡോണ്ട് ബിലീവ് ഹീ കാൻ ഡു എനിതിങ്.
പക്ഷെ അവർക്ക് വിശ്വാസം ഇല്ല, യേശുവിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ.
ഈവൻ ടുഡേ ജീസസ് ഈസ് ലുക്കിംഗ് അറ്റ് അസ്.
യേശു ഇന്നും നമ്മളെ നോക്കുന്നു.
ഹീസ് അമേസ്ഡ്.
യേശു ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു.
മൈ പീപ്പിൾ ദേ ഓൾ നോ ഇൻ ദർ ഹെഡ്,
എന്റെ ജനത്തിന് തന്നെ അവരുടെ തലയിൽ അറിയാം എന്നെ കുറിച്ച്.
ബട്ട് ദേ ഡോണ്ട് ബിലീവ് മീ.
ഹൃദയത്തിൽ കൂടെ അവർ എന്നെ വിശ്വസിക്കുന്നില്ല.
വി ആർ സപ്പോസ്ഡ് ബി ബിലീവേഴ്സ്.
നമ്മളെ വിശ്വാസികളാണ്.
ബട്ട് വി ഹാവ് നോ ബിലീഫ്.
പക്ഷെ നമുക്ക് വിശ്വാസമുണ്ട്.
വി ഹാവ് നോ ബിലീഫ് ഇൻ ദ പവർ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള വിശ്വാസം നമ്മളിലുണ്ടോ?
ലെറ്റ് മീ ക്ലോസ് വിത്ത് ദിസ് വാട്ട് ഐ വാസ് സ്റ്റാർട്ടിംഗ് ടു സേ ഹിയർ.
ഞാൻ തുടങ്ങിയ അതേ വിഷയത്തിൽ വെച്ച് ഞാൻ ഇവിടെ അവസാനിക്കുന്നത്.
ആസ് ദ ജോയസ് പ്രോഫസി ക്ലോസസ്,
ജോയൽ പ്രവാചകന്റെ പ്രവചനം ഇവിടെ അവസാനിക്കുമ്പോൾ
ഇൻ ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 32
ജോയൽ 32:32
ജോയൽ said whoever that call upon the name of the Lord shall be saved
ആരും ദൈവത്തിന്റെ നാമത്തെ വിളിക്കപ്പെടുന്ന ഏതവനും പരിശുദ്ധാത്മാവ്
today the holy spirit is available to help you
ഈ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു
are you willing to be restored spiritually
ഒരു ആത്മീയ തിരിച്ചുവരവ് വരണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ
are you willing to repent and come back
മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാനുള്ള
are you willing to fast and pray and ask god lord fill me with the power of the holy spirit
ഉപസിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടോ ദൈവമേ എന്നിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം എന്ന്
can we close our eyes
നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക
for a moment I want you to look in your own hearts
നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം
am I a pentecostal
ഞാൻ ഒരു പെന്തക്കോസ്റ്റലാണോ
do I just speak the word pentecost
ഞാൻ പെന്തക്കോസ്റ്റലുള്ള വാക്ക് ചുമ്മാ പറയുവാണോ
or do I have the experience of pentecost
അതോ ഈ പെന്തക്കോസ്റ്റലിന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ
I talk to the young children here
ഇവിടെയുള്ള യുവാക്കളോട് ഞാൻ ഇങ്ങനെ പറയുന്നു
many of you have got baptized in water
അനേകർ നിങ്ങൾ പലരും വെള്ളത്തിൽ സ്നാനം ചെയ്തു
what is the difference in your life
നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട്
are you on fire for god
ദൈവത്തിനു വേണ്ടി ജ്വലിക്കുന്ന ഒരു വ്യക്തിയാണോ
are you being filled with the power of the holy spirit
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നിറഞ്ഞോ
you know god is going to pour out his holy spirit again on this earth
ഒന്നുകൂടെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു
I believe that before Jesus comes back
യേശു മടങ്ങി വരുന്നതിനു മുമ്പേ
I believe that the Lord is calling up all the people and is going to pour out his holy spirit upon all flesh
ദൈവം സകല ജനത്തിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക സകല ജനത്തിന്മേലും തന്റെ ആത്മാവിനെ ദൈവം പകർന്നു
This is the latter rain that is going to pour out upon us
ഇതാണ് ആ പിൻമഴ
and we need to ask God Lord make me a part of the great revival on the earth
എന്റെ ദൈവമേ ഈ പിൻമഴ വരുമ്പോൾ ആ തീഷ്ണത എന്നിലും വരുവാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം
I want us to close our eyes for a moment
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം
Hallelujah
Hallelujah
we just pray to the Lord
ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ
Lord can we just pray together നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം
Hallelujah
can we just close our eyes and pray to the Lord Hallelujah as we started the worship today welcoming the holy spirit can we say lord I need your power more than ever kartave angeyde aa shakti ennil nee onnu aikkaname ninde aalmaavinte shakti aagi ennu nirakkaname ee divasangalil oru saamaanya oru porutha ulla oru christian jeevitham maattidu kartave help me to truly be the child of god that you want from my life nammale thanne oru nimisham prarthikkam devamakale oru oru prasangam kettittu pogeyalla kelkuna devathinte vajanam enikku vendi ullaanennu adu eight kartave I need that power kartave enikku adu aalmaavine venam I need that power of the holy spirit I don't need more programs in the church I need the power of the holy spirit I need the presence of the holy spirit I need you to lord use me lord in this last days kartave enne eduthu ubhikkaname enna namukku prarthikkamo hallelujah can I invite the english worship team to just come and just we will sing the song that we started today hallelujah hallelujah welcome holy spirit let us welcome holy spirit in our hearts this morning Hallelujah can we all sing together can we all come quickly I want us to sing one minute can we all stand up on our feet namak ellarkum kuda where we are sitting I want you to stand up I want you to close your eyes nammada kannukale adichittu namak kartavinoda ee paadu thanne namak paadam with from our heart lord welcome holy spirit
hallelujah
we are in your presence lord
yes.
hallelujah fill us with your power live inside of me കർത്താവിന്റെ ഉള്ളിൽ ഒന്ന് ജീവിക്കണമേ കർത്താവേ ആത്മാവിന്റെ ഫലങ്ങൾ എന്റെ ജീവിതത്തിൽ ഒന്ന് കാണട്ടെ ആത്മാവിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ ഒന്ന് കാണട്ടെ Let people be redeemed. Let powers be restored. Let sick be healed. Let signs and wonders and miracles be happening.
Hallelujah.
ആദ്യ അനുഭവം കർത്താവിന്റെ ജീവിതത്തിൽ ഒന്ന് കാണട്ടെ
Praise the Lord.
celebrating the anniversary of Pentecost next Sunday. When you are pouring out your spirit upon the Catholics and the Baptists and the Presbyterians and the Methodists, Father Lord, I pray that you do not let us go away. We'll put on the Jeevita Mind and Kartavi Dosangli. Lord, help us to be used for the greatness of the glory of God. I want to pray for all the young people here. Lord, give us a fire that touched the disciples on the first century, Lord. Give us a desire for the Holy Spirit in our life. My life has become a superficial life. I am doing things, but there is no inward reality in my life. Use me for the glory of God. Father, I thank you for this time. Thank you for your goodness. Thank you for speaking to us from your word this morning. Make us real, Father Lord. Make us not superficial. Make us real before you. Help us to follow